Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. വിശുദ്ധ ഗ്രന്ഥ സമാഹാരത്തിൽ പുറപ്പാട് പുസ്തകത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ രചനാവൈഭവമോ സാഹിത്യഭംഗിയോ അല്ല, അവയിലെ സംഭവങ്ങളുടെ ചരിത്രപരതയും അതിലുള്ള ഐക്യരൂപ്യവും അല്ല. നിലയ്ക്കാത്ത കാലപ്രയാണത്തിൽ ഇസ്രായേൽ എന്ന ഗ്രന്ഥം പരാമർശിക്കുന്ന ഒരു ജനസമൂഹത്തിൽ വളർന്നുവന്ന ഈശ്വര സാക്ഷാത്കാരമാണ് പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തെ സവിശേഷമാക്കുകയും അന്യൂനമാക്കുകയും ചെയ്യുന്നത്. പുറപ്പാട് വിവരിക്കുന്ന വിമോചനത്തിൻ്റെ കഥയോ ദൈവീക ഇടപെടലിലൂടെയുള്ള അത്ഭുതങ്ങളുടെ വിവരണങ്ങളോ അതു ചിട്ടപ്പെടുത്തുന്ന ആരാധനക്രമ സംവിധാനങ്ങളോ ഒന്നുമല്ല പുറപ്പാടിൻ്റെ സത്ത. മറിച്ച് ദൈവശാസ്ത്രപരമായൊരു നിയോഗം മാത്രമാണ്. വേദഗ്രന്ഥത്തിന് തന്നെ അടിസ്ഥാനമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അപരിമേയത്വവും മനുഷ്യ മനസ്സുകൾക്ക് അഗ്രാഹ്യമായ അവിടുത്തെ ദിവ്യരഹസ്യങ്ങളും പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ ഇനിയും ചുരുളഴിയുന്നത് നമുക്ക് തുടർന്നും പഠിക്കാം.
എൻ സൈന്യവും ജനവുമാം ഇസ്രായേലെ മോചിക്കാൻ ഞാൻ കർത്താവെന്നു സകല ലോകവും അറിയാൻ ഈജിപ്തിൽ നിന്നും മോചിക്കും ഈ ജനത്തെ ഞാൻ ബന്ധനത്തിൽ നിന്നും വിമോചിക്കും ബന്ധനത്തിൽ നിന്നും വിമോചിക്കും.
ആരാധനക്രമനിഷ്ഠയിലും കർമാദികളിലും ഏറെ പ്രധാനപ്പെട്ട ഘടകമാണ് അഭിഷേക തൈലം. അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പുറപ്പാടിൻ്റെ ഗ്രന്ഥകാരൻ നൽകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മികച്ച സുഗന്ധദ്രവ്യങ്ങളെടുക്കുക, വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കേൽ ശുദ്ധമായ മീറയും 250 ഷെക്കേൽ സുഗന്ധമുള്ള കറുവപ്പട്ടയും 250 സുഗന്ധ സസ്യങ്ങളും 500 ഷെക്കേൽ അമരിപ്പട്ടയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധതൈലങ്ങൾ നിർമ്മിക്കുന്ന വൈദഗ്ധ്യത്തോടെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതുകൊണ്ടു നീ അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേചിക്കണം. എന്നിട്ട് ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, ഓ മോസസ്, നീ പോയി ഇസ്രായേലിയരോട് ഇങ്ങനെ പറയുക,
ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് വൃഥാവിൽ ഉപയോഗിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കരുത്. ഇത് വിശുദ്ധമാണ്, ഇത് പവിത്രമാണ്. നിങ്ങളിത് വിശുദ്ധമായി കരുതണം. എന്നാൽ പിന്നിതുപോലൊരു ചേരുവയുണ്ടാക്കയോ അത് ദുരുപയോഗപ്പെടുത്തുകയോ അരുത്, അരുത്. അങ്ങനെ ചെയ്താൽ അവൻ ജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടും, പുറം തള്ളപ്പെടും, പുറം തള്ളപ്പെടും.
ഉം വിശുദ്ധീകരിക്കുന്ന അഭിഷേക തൈലം പവിത്രമാക്കിയിടുന്നീ സുരഭില തൈലം ഒലിവെണ്ണയും സുഗന്ധ സസ്യങ്ങളും ചേർത്ത സൗഖ്യദാനത്തിനടയാളമതായി
തന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുന്നതിന് കർത്താവ് വീണ്ടും മോശയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് പുറപ്പാടിന്റെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
ദേവദാരുതൈലം നറുമ്പശ കുലകുലു കുന്തുരുക്കമെന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധതൈലം നിർമ്മിക്കുന്ന വൈദഗ്ധ്യത്തോടെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി പിന്നുപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്വയമുണ്ടാക്കുക. അതിൽ നിന്നു കുറെയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിൻ്റെ മുന്നിൽ വച്ചിരിക്കണം. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. ഈ ചേരുവയിൻ കണക്കിൽ നിങ്ങൾക്കുപയോഗിക്കാൻ സുഗന്ധദ്രവ്യമൊരിക്കലും ആരുമുണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായൊന്നായി നിങ്ങളതിനെ കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവയുണ്ടാക്കയോ ഉപയോഗിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടും, ബഹിഷ്കരിക്കപ്പെടും.
കർത്താവ് മോശയോട് വീണ്ടും ഇങ്ങനെ അരുൾ ചെയ്യുന്നത് പോലെ പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ 31 അധ്യായത്തിൽ പൗരോഹിത്യ പാരമ്പര്യത്തിൻ്റെ രചയിതാവ് ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു.
യൂദയാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവനു ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം വെള്ളി ഓട എന്നിവ കൊണ്ട് നിർമ്മിക്കുക, കൂടാരത്തിൽ പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും അവനെ ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിനെല്ലാ ശില്പവൈദഗ്ധ്യവും പ്രത്യേക സാമർഥ്യവും അവർക്കു ഞാൻ നൽകിയിട്ടുണ്ട്. സമാഗമ കൂടാരം, സാക്ഷ്യപേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ ഉപകരണങ്ങൾ, മേശയും അതിൻ്റെ ഉപകരണങ്ങളും, വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും, ധൂപപീഠം, ദഹനബലിപീഠം, അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠങ്ങളും, ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങളുമെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കട്ടെ, അവർ നിർമ്മിക്കട്ടെ.
കാറ്റുവിതച്ചവൻ കടൽ പകുത്തുമാറ്റിയവൻ കാരുണ്യത്തോടെ തൻ ജനത്തെ നയിപ്പവൻ തൻ കരുത്തിനാൽ ജനത്തെ മോചിപ്പവൻ കാട്ടിടും കാരുണ്യാതിരേകം തൻ കരത്തിനാൽ.
ഇനി സാബത്താചരണത്തെക്കുറിച്ചും കർത്താവ് ജനങ്ങൾക്ക് മോശയിലൂടെ നിർദ്ദേശങ്ങൾ നൽകി.
നിങ്ങളെൻ്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങളറിയാൻ വേണ്ടി ഇതെനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറതോറും ഒരടയാളമായിരിക്കട്ടെ. നിങ്ങൾ സാബത്താചരിക്കണം, കാരണം അതു നിങ്ങൾക്ക് വിശുദ്ധമായൊരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അന്നു ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്നു വിച്ഛേദിക്കപ്പെടും. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം നിങ്ങൾ സാബത്താചരിക്കണം, കർത്താവിന് വിശുദ്ധമായി ദിനമായി വിശ്രമിക്കണം. സാബത്തു ദിവസം ജോലി ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. ഇതു ശാശ്വതമായൊരുടമ്പടിയായി ഇസ്രായേൽ ജനം തലമുറ തോറും ആചരിക്കണം. ഇതെനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ അടയാളമാണ്. കർത്താവ് ആറു ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കയും ഏഴാം ദിവസം അവിടുന്ന് ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കയും ചെയ്തതിൻ്റെ ശാശ്വത സ്മാരകമാണിത്, നിത്യസ്മാരകമാണിത്.
സീനായ് മലയിൽ വച്ച് മോശയോട് സംസാരിച്ചതിന് ശേഷം ഉടമ്പടിയുടെ രണ്ട് പ്രതികൾ, തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽഫലകങ്ങൾ മോശയ്ക്ക് ദൈവം നൽകി. മോശ പിന്നെയും മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ ജനം അഹറോന്റെ ചുറ്റും കൂടി ഇങ്ങനെ പറഞ്ഞു, ഓ അഹറോൻ, ഞങ്ങളെ ശ്രവിച്ചാലും ഞങ്ങളെ നയിക്കാൻ ഇനി വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ആ മനുഷ്യൻ, മോശ എന്ന മനുഷ്യൻ എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അഹറോൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും എല്ലാം കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ പക്കൽ കൊണ്ടുവരുവിൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഉടനെ ജനങ്ങൾ തങ്ങളുടെ കാതുകളിൽ നിന്നും സ്വർണവളയങ്ങൾ ഊരി അഹറോന്റെ മുൻപിൽ ചെന്ന് കൊടുത്തു. അഹറോൻ അവയെല്ലാം വാങ്ങി ഒരു മൂശയിലിട്ട് ഉരുക്കി ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ചു. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ആക്രോശിച്ചു, ഓ ഇസ്രായേലിരെ, ഇതാ ഈജിപ്തിൽ നിന്നും നമ്മളെ കൊണ്ടുവന്ന ദേവന്മാർ, ഇതാ നമ്മളെ നയിച്ച ദേവന്മാർ.
നന്ദിഹീനരായി ജനമപ്പോൾ തേടി വ്യാജദൈവങ്ങളെ.
പുറപ്പാട് ഗ്രന്ഥത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും സ്വർണ കാളക്കുട്ടിയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഹെബ്രായ മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എഗേൽ അല്ലെങ്കിൽ എഗേൽ യോ എന്ന കാളക്കുട്ടി പ്രയോഗത്തിന് യാവേ ദൈവമെന്നും പ്രയോഗത്തിൽ അർത്ഥമുള്ളതായി നിരൂപകന്മാർ വ്യാഖ്യാനിക്കുന്നു. രാജാക്കന്മാർ, ന്യായാധിപന്മാർ, ഹോസയ, നെഹേമിയ എന്നീ ഗ്രന്ഥങ്ങളിലാണ് സ്വർണ കാളക്കുട്ടിയെക്കുറിച്ചുള്ള മറ്റു പ്രതിപാദനങ്ങൾ നാം കാണുന്നത്. ഇതര മതവിശ്വാസികൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ബിംബങ്ങളിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ കണ്ടതും വിശ്വസിച്ചതുമെങ്കിലും മോശയുടെ കൽപ്പനയെ അടിസ്ഥാനമാക്കി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതും അവയെ ആരാധിക്കുന്നതും ഏകദൈവത്തിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന ചിന്ത ഇസ്രായേലിൽ വികസിച്ചു വരുന്നത്, വളർന്നു വരുന്നത് ഇനിയും പുറപ്പാട് ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് പഠിക്കാം.
ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവ കുലമതിൻ പുറപ്പാട്.
പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്ത ആഴ്ചയിൽ.